നൂർ മുഹമ്മദ് അയാളെ ആലിംഗനം ചെയ്തു. നിങ്ങൾ ഇനിയെന്നും മധുരസ്വപ്നങ്ങൾ കാണുകയും പിറ്റേന്ന് രാവിലെ കവിതയുടെ പൂമ്പാറ്റച്ചിറകിൽ അവയെ ഇതിലെ പറത്തിവിടുകയും വേണം. കാരണം ജീവിതത്തിനിപ്പോൾ വല്ലാത്ത കയ്പാണ്. ശരിയാണ്, നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലെത്തുമ്പോൾ അതിൽ ചോരയിലെ ലവണം കൂടി കലരും. എന്തൊരു ദുസ്വാദ്! മാർക്കോസ് ചിരിച്ചു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, കുഷ്ഠരോഗിയുടെ കുറ്റിവിരൽ കൊണ്ട് മാത്രമല്ല, ഒരു പെണ്ണിൻ്റെ നേർത്തുമിനുത്ത വിരലുകൾ കൊണ്ടും കൂടി നിങ്ങൾ കവിത എഴുതണം. ആദി ദേശക്കാരോട് യാത്ര പറയാനായി നൂർ മുഹമ്മദ് നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലേക്ക് നടന്നു. എത്രയോ തവണ മാർക്കോസിൻ്റെ ഒപ്പം അയാളുടെ തോണിയിൽ അവർ നക്ഷത്രവനത്തിലേക്ക് പോയിരിക്കുന്നു. എത്രയോ വട്ടം പച്ചവള ചുറ്റി വന്നിരിക്കുന്നു. ജലവഴികൾ ഓരോന്നായി മാഞ്ഞുപോയി. ചെളിക്കായങ്ങളും ചതിക്കുഴികളും ധാരാളമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ച് വഴി നടക്കാൻ ആർക്കുമാവില്ല. നിത്യപരിചയം പോലും അപകടത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ. ഇനി നിങ്ങൾ വരുമ്പോൾ ഒരു വഴിയും ഉണ്ടാകില്ല. കാട്ടിലേക്കുള്ള വഴികളെല്ലാം അടഞ്ഞു പോകും. ഒരേ ഒരു വഴി മാത്രം തുറന്നു കിടക്കും. കുമാരൻ്റെ വഴി. പാലം കടന്ന് നേരെ അതിലെ കുമാരൻ്റെ ഭൂമിയിലേക്ക് പ്രവേശിക്കാം. ആദി ദേശക്കാർക്ക് പക്ഷേ അവിടേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. അവർക്കതിൻ്റെ ആവശ്യവും ഉണ്ടാവില്ല. കാടും വെള്ളവും വയലുമൊക്കെ കുമാരൻ്റേതായി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്തിനങ്ങോട്ട് പോകണം? പെട്ടെന്ന് അവരുടെ വഴിമുറിച്ച് കടന്നുകൊണ്ട് വെള്ളവാലുള്ള ഒരു പക്ഷി ചിറകടിച്ച് പറന്നുപോയി. ഇനി വരില്ലെന്ന് പറഞ്ഞാണ് ഓരോ കിളിയും പറന്നു പോകുന്നത്. മാർക്കോസ് വിഷാദത്തോടെ ചിരിച്ചു. തിരിച്ചു വിളിച്ചുകൊണ്ട് ഒരു ഹൃദയമെങ്കിലും ഇവിടെ മിടിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അവ മടങ്ങിവരാതിരിക്കില്ല മാർക്കോസ്, നൂർ മുഹമ്മദ് ആശ്വസിപ്പിച്ചു. മാർക്കോസ് അമ്മയെ ഓർത്തു. ദൂരദൂരങ്ങളിൽ പൊള്ളുന്ന പാതകളിൽ കാലുവെന്ത് അവൻ അലയുമ്പോൾ ചെവിക്കരികിലൂടെ വീശിപ്പോകുന്ന കാറ്റിൽ അമ്മ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു. മാർക്കോസേ, മതി, ഇങ്ങു പോരെ, വന്ന് കയ്യും കാലും കഴുകി ഈ ചോറ് തിന്ന്. പക്ഷേ ആദിയിൽ നിൽക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആരും ഇഷ്ടപ്പെടാത്തപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദിയെ ഇഷ്ടപ്പെടേണ്ടത്. എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴാണ് നിങ്ങൾ ആദിയെ മുറുകെ പുൽകേണ്ടത്. കാരണം നിങ്ങൾ കവിയാണ്. നൂർ മുഹമ്മദിൻ്റെ വാക്കുകൾ കേട്ട് മാർക്കോസിൻ്റെ തൊണ്ട ഇടറി. അയാൾക്കൊന്നും പറയാൻ പറ്റാതായി. മുഖത്തെഴുതിയതും തലപ്പാവണിഞ്ഞും കത്തിച്ച പന്തം പിടിച്ചും ഗംഭീരകാരനായി കയറി വരുന്ന ആമുഖക്കാരനെയൊന്നുമല്ല നൂർ മുഹമ്മദ് അപ്പോൾ കണ്ടത്. അയാളുടെ പെരുത്ത ശരീരത്തിൻ്റെയും കനത്ത ശബ്ദത്തിൻ്റെയും ഉള്ളിൽ സ്പന്ദിക്കുന്നത് ദുർബലമായൊരു മനസ്സാണെന്ന് നൂർ മുഹമ്മദിന് അറിയാമായിരുന്നു. കുഞ്ഞിക്കൈകൾ പിടിച്ചു തുറന്ന് കഥപറച്ചിലുകാരൻ വെച്ചുകൊടുത്ത നീല നിറമുള്ള ശംഖുകൾ കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു. അവരെത്ര തിരഞ്ഞു നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരെണ്ണം കിട്ടാൻ. ഇപ്പോഴിതാ ഓരോരുത്തർക്കും തന്നിരിക്കുന്നു ഓരോ സ്വപ്നപേടകം. ദിനകരൻ വളരെ വല്ലായ്മയോടെയാണ് നൂർ മുഹമ്മദിൻ്റെ മുന്നിൽ നിന്നത്. ഓരോ കഥ പറഞ്ഞു കഴിയുമ്പോഴും അയാളാണല്ലോ വിളിച്ചു ചോദിക്കുക, ഈ കഥ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയുക്തമാക്കാമെന്ന്. ഇപ്പോൾ അയാൾക്ക് ലജ്ജ തോന്നുകയാണ്. ഏതെങ്കിലും കഥ അവർ ജീവിതത്തിലേക്ക് ഉപയുക്തമാക്കിയോ? മരുഭൂമിയിലെ ജല ഉടമ്പടിയുടെ കഥ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തി. പക്ഷേ ഞങ്ങളോ? എവിടെ ഞങ്ങളുടെ വിശുദ്ധ തടാകം? ദിനകരൻ സങ്കടപ്പെട്ടു. നൂർ മുഹമ്മദ് തൻ്റെ വലത് കൈത്തലം ദിനകരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചു. ഇവിടെ, അയാൾ പറഞ്ഞു. ദിനകരൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. നൂർ മുഹമ്മദ് അയാളെ ആശ്ലേഷിച്ചു. കുല്ലിസൈ മിനൽ മായി. ഒന്ന് രണ്ട് നിമിഷം അയാളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നൂർ മുഹമ്മദ് പറഞ്ഞു. അഴുക്ക് കഴുകിക്കളയാനുള്ള ഒരു വസ്തു മാത്രമല്ല വെള്ളം. ജീവൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ അറിയുന്നതിനാൽ ദൈവത്തിന് തുല്യമാണിത്. ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് വെള്ളം കൊണ്ടാണ്. പാപനാശം എന്ന് വിളിക്കുന്നത് വെള്ളത്തെയാണ്. ഒരു മത്സ്യത്തെ കരയിൽ വളർത്താൻ കഴിവുള്ളവനല്ലാതെ ആരും വെള്ളം നശിപ്പിക്കാൻ യോഗ്യനല്ല. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ജയിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വേണ്ടി. കുട്ടികൾ തങ്ങൾ കാണാൻ പോകുന്ന സ്വപ്നങ്ങളെപ്പറ്റി വാചാലരായിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽക്ക് അസ്വസ്ഥനും അമർഷം കൊണ്ട് പുകയുന്നവനുമായി മാറി നടക്കുകയായിരുന്നു പൊന്മണി. സിദ്ധു അവൻ്റെ സ്വപ്നപേടകവും കൊണ്ട് അയാളുടെ അടുത്ത് ചെന്നു. പൊന്മണിയേട്ടാ, എന്താടാ? നീലശംഖ്. സിന്ധു അവൻ്റെ ശംഖ് പൊന്മണിക്ക് കൊടുത്തു. കൊണ്ടുപോടാ, ശംഖ് വിളിക്കാണ്ടല്ലേ ശംഖ് വിളിക്കാണ്ടുള്ള കേടല്ലേ ഇപ്പോ? എടാ സിദ്ധു, പ്രസംഗിക്കാനൊക്കെ എല്ലാവർക്കും വളരെ എളുപ്പാ. നമ്മളിവിടെ കുമാരൻ്റെ ഗുണ്ടകളെയും പോലീസിൻ്റെയും തല്ലുകൊണ്ട് തല പൊളിക്കുമ്പോൾ അയാളിവിടെ ശംഖും പെറുക്കി നടക്കുകയായിരുന്നു. എനിക്ക് ഈ തരം സ്വപ്നജീവികളെ തീരെ ഇഷ്ടമല്ല. നിന്റെ ചേട്ടന് പറ്റും, അവന് കൊണ്ടുപോയി കൊടുക്ക്. പാവം സിദ്ധു, പൊന്മണിയുടെ വിഷമം മാറ്റാനായിരുന്നു അവൻ ശ്രമിച്ചത്. എത്രമേൽ പ്രിയപ്പെട്ടതായിട്ടും തൻ്റെ ശംഖ് പൊന്മണിയേട്ടന് കൊടുത്തേക്കാം എന്നവൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. പൊന്മണി പക്ഷേ മുഖം തിരിച്ചു കളഞ്ഞു. സ്വപ്നം സ്വപ്നമല്ലടോ, യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലായോ? ഇനിയും കൂടുതൽ ഉച്ചത്തിൽ പൊന്മണിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് നന്നാവില്ലെന്ന് സിദ്ധുവിന് തോന്നി. കഥ പറച്ചിലുകാരൻ എന്തു വിചാരിക്കും? പൊന്മണിയേട്ടൻ ഭയങ്കര ചൂടിലാ, പൂവാടാ. ബാജി പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. വളരെ നല്ല കാര്യങ്ങളാണ് കഥ പറച്ചിലുകാരൻ പറയുന്നതെന്നാണ് സിദ്ധുവിന് തോന്നിയിട്ടുള്ളത്. പൊന്മണിയേട്ടൻ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. 101 വയസ്സുള്ള ഷിയോയോ മുത്തച്ഛൻ മന്ത്രം ചൊല്ലി തടാകത്തിലെ വെള്ളം തെളിയിച്ചതെങ്ങനെയെന്ന് നൂർ മുഹമ്മദ് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. പാലത്തിനടുത്ത് അടിഞ്ഞുകൂടിയ ചപ്പും ചവറും വാരി നീക്കി അയാളും കുട്ടികളും വെള്ളം വൃത്തിയാക്കുമ്പോഴാണ് നൂർ മുഹമ്മദ് ആ കഥ പറഞ്ഞത്. ഷിയോയോ മുത്തച്ഛൻ ജപ്പാൻകാരനാണ്, 101 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും മഹാകരുത്തനാണ്. മറ്റുള്ളവർക്ക് അസാധ്യമായ പല കാര്യങ്ങളും ഷിയോയ മുത്തച്ഛന് സാധ്യമാണ്. ഒരിക്കൽ ജപ്പാനിലെ ബിവാ തടാകം വൃത്തിയാക്കുന്നതിന് വേണ്ടി 400-500 പേർ ഒത്തുകൂടി. ചണ്ടിയും ചവറും പായലും മലിനവസ്തുക്കളും അടിഞ്ഞുകൂടി ബിവാ തടാകം ചീഞ്ഞളഞ്ഞു കിടക്കുകയായിരുന്നു. ആദിയിലെ നീർത്തടങ്ങളേക്കാൾ മഹാകഷ്ടമായ അവസ്ഥ. ബിവാ തടാകത്തിലെ വെള്ളം വൃത്തിയാക്കിയാൽ ജപ്പാനിലെ മുഴുവൻ വെള്ളവും വൃത്തിയാകും എന്നൊരു പഴഞ്ചൊല്ലുണ്ടത്രേ. തടാകം വൃത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ് ആളുകൾ തടാകക്കരയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഷിയോയ മുത്തച്ഛൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു. ഓരോ വാക്കും ദൃഢനിശ്ചയത്തോടെ ഏക മനസ്സായി ഒരേ സ്വരത്തിൽ ഉരുവിടണമെന്ന് ഷിയോയ മുത്തച്ഛൻ അവരോട് പറഞ്ഞു. ഷിയോയ മുത്തച്ഛൻ അവർക്കൊരു മന്ത്രം ചൊല്ലിക്കൊടുത്തു. സത്യത്തിൽ അതൊരു മന്ത്രമൊന്നുമായിരുന്നില്ല, അതിലൊരു നിഗൂഢതയും ഉണ്ടായിരുന്നില്ല. അത് തെളിഞ്ഞ വെള്ളം പോലെ ലളിതമായിരുന്നു. പക്ഷേ വാക്കുകൾ ഉച്ചരിക്കുന്നതിലെ ദൃഢനിശ്ചയം അതാണ്. ഷിയോയ മുത്തച്ഛൻ അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങളത് ഉറപ്പിച്ച് ഏക മനസ്സായി ഒരേ സ്വരത്തിൽ പറയണം. അതൊരൊറ്റ മൂളക്കം പോലെ ഈ അന്തരീക്ഷത്തിൽ നിറയണം. അതിൻ്റെ കമ്പനത്തിൽ ബിവാ തടാകം തെളിയണം. കുമാരൻ്റെ പാലത്തിൻ്റെ കോൺക്രീറ്റ് കാലുകൾക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്നത് നഗരമാലിന്യങ്ങളായിരുന്നു. ആശുപത്രിയിൽ നിന്നും ചന്തയിൽ നിന്നും വലിച്ചെറിയപ്പെട്ടവ, മത്സ്യത്തിൻ്റെയും മൃഗത്തിൻ്റെയും അവശിഷ്ടങ്ങൾ. വഞ്ചി ഊന്നുന്ന മുളവടി കൊണ്ട് നൂർ മുഹമ്മദ് അത് തള്ളി നീക്കി. കുട്ടികൾ മൂക്കുപൊത്തി. അസാധ്യമായി ഒന്നുമില്ല, നൂർ മുഹമ്മദ് പറഞ്ഞു. എന്നിട്ട് വിവാദാടാകം തെളിഞ്ഞോ? കുട്ടികൾ ചോദിച്ചു. തെളിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാനിത് ഒരു ജപ്പാൻ ശാസ്ത്രകാരൻ്റെ പുസ്തകക്കുറിപ്പിൽ നിന്ന് വായിച്ചതാണ്. മസാറു ഇമോട്ടോ എന്നാണ് അയാളുടെ പേര്. അയാളുമുണ്ടായിരുന്നു വിവാദാടാകത്തിൻ്റെ കരയിൽ. അല്ല, അയാളാണ് തടാകം വൃത്തിയാക്കാൻ ആളുകളെ വിളിച്ചുകൂട്ടിയത്. വിവാതടാകക്കരയിൽ ശബ്ദവും ഹൃദയവും ഒന്നാക്കി ഒരു ജനക്കൂട്ടം ഒരു ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തിൽ വെള്ളത്തെ ഇളക്കി മറിക്കാൻ കേൾപ്പുള്ള അൾട്രാ ശബ്ദം സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ് മസാറു ഇമോട്ടോ പറയുന്നത്. അങ്ങനെയാണ് വെള്ളം തെളിഞ്ഞതെന്ന്. സയൻസ് ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെയാണ് അന്ന് സിദ്ധുവിന് തോന്നിയത്. ആ മന്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ബാജി ചോദിച്ചു. മറ്റു കുട്ടികളും ഉത്സാഹത്തോടെ അത് ആവശ്യപ്പെട്ടു. നൂർ മുഹമ്മദ് ചിരിച്ചു. ജപ്പാൻ ഭാഷയിൽ അതെങ്ങനെ ഉച്ചരിക്കപ്പെട്ടു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ചത് ഇംഗ്ലീഷ് പുസ്തകമാണ്. മലയാളത്തിലാണെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ശക്തി അത് ഇച്ഛയ്ക്കൊത്ത് കേന്ദ്രീകരിക്കട്ടെ. ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവും എന്നൊന്നും എനിക്കറിയില്ല. ഒരേ മനസ്സ്, ഒരേ സ്വരം, ഒരേ നിശ്ചയം, അതായിരുന്നു ഷിയോയോ മുത്തച്ഛൻ ആവശ്യപ്പെട്ടത്. മന്ത്രം ചൊല്ലിക്കൊണ്ടെന്നുമല്ലെങ്കിലും അന്ന് മുഴുവൻ കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും നൂർ മുഹമ്മദും കുട്ടികളും പാലത്തിന് ചുറ്റും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മുഴുവൻ വൃത്തിയാക്കി. വെള്ളത്തിലേക്ക് സമാധാനത്തോടെ നോക്കാമെന്നായി. അതൊക്കെ ചീത്ത കാര്യങ്ങളാണെന്ന് പൊന്മണിയേട്ടന് പറയാൻ പറ്റുമോ? സിദ്ധുവിന് വലിയ സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു അത്. രാത്രി മൂക്കുകൊണ്ട് സംസാരിക്കുന്ന ജപ്പാൻകാരനായ ഷിയോയോ മുത്തച്ഛനെ അവൻ സ്വപ്നം കാണുകയും ചെയ്തു. നൂർ മുഹമ്മദിന് ഇനി ഒരാളോടുകൂടി യാത്ര പറയാനുണ്ട്. അവളെ പക്ഷേ എവിടെ കണ്ടെത്തുമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ദിവസങ്ങളോളമായി അയാൾ അവളെ തേടി നടക്കുന്നു. ആദ്യമായി പൊക്കിൽക്കൊടി പോലെ അയാളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അവളാണ്. അവളെ കണ്ടുമുട്ടാനിടയുള്ള സ്ഥലങ്ങൾ ഓരോന്നും അയാൾ തിരഞ്ഞു നടന്നു. ചുറ്റിലും നിന്നു തീരുന്ന നെടുവീർപ്പുകൾ അവളുടേതാണ്. ക്ഷീണിതമായ സുഗന്ധം അവളുടേതാണ്. മെല്ലെ വന്ന് മുഖത്ത് തലോടുന്ന മുടിനാരിഴകൾ അവളുടേതാണ്. എന്നാൽ അവളെ കണ്ടെത്തുക മാത്രം ദുസ്സാധ്യമായിരിക്കുന്നു. അവളെ പിന്തുടരാമെന്ന് നൂർ മുഹമ്മദ് വാക്കുകൊടുത്തിരുന്നു. ഉദാസീനമായി അയാൾ ഉറങ്ങിപ്പോയ ഏതോ രാവിൽ അയാൾക്കവളെ നഷ്ടമായി. വാക്കുപാലിക്കാത്തവന് തൻ്റെ വഴികൾ അജ്ഞാതമാക്കിക്കൊണ്ട് അവൾ മറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ അയാൾ അവളെ കണ്ടത് അവൾക്കോ മറ്റാർക്കെങ്കിലുമോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നശിച്ചുപോയ നീർത്തടത്തിൻ്റെ കരയിൽ വെച്ചാണ്. വേദന സഹിക്കാനാവാതെ നിലവിളിക്കുന്ന ആരുടെയോ മുഖം പോലെയായിരുന്നു വെള്ളത്തിൻ്റെ മുഖം. അതിലേക്ക് നോക്കുന്നത് പോലും ദുസ്സഹമായ അനുഭവമായിരുന്നു. അവളും വെള്ളത്തോടൊപ്പം നിലവിളിക്കുകയായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ വല്ലാതെ മുഷിഞ്ഞിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളകളും അവളെ അയാൾക്ക് അപരിചിതയാക്കി. അവളുടെ കണ്ണുകളിലെ പ്രകാശം അണഞ്ഞുപോയിരുന്നു. അവൾ കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ട് ദിവസങ്ങളായിരിക്കണം. മരിച്ചുകൊണ്ടിരിക്കുന്ന നീർത്തടത്തോടൊപ്പം മരിക്കാൻ തീരുമാനിച്ചവളെ പോലെയായിരുന്നു അവൾ. അയാൾ അടുത്തു ചെന്നു, അവളോട് ചേർന്നിരുന്നു. അവൾക്ക് അയാളെ കാണാമോ എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ കുഞ്ഞെ, ഇവിടെ എങ്ങനെയിരുന്ന് കരഞ്ഞുകൊണ്ട് ഭയങ്കരമായി തിന്മയെ ജയിക്കാനാവുമെന്ന് തോന്നുന്നില്ല, അയാൾ പറഞ്ഞു. അവളുടെ കൈകൾ വെയിലിൽ വാടിയ താമരവള്ളി പോലെ അയാളുടെ കയ്യിൽ കുഴഞ്ഞുകിടന്നു. കഥകൾ കൊണ്ടോ പ്രണയം കൊണ്ടോ അവളെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. അയാൾ അവളുടെ നെറുകയിൽ ദീർഘമായി ചുംബിച്ചു. അവൾ അയാളുടെ തോളിൽ ചായുകയോ ആശ്വാസത്തിന് അയാളെ ആലംബമാക്കുകയോ ചെയ്തില്ല. ലോകം മുഴുവൻ വ്യസനിക്കുന്നുണ്ട്. അത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള ശക്തി ഈ ദുർബലമായ ശരീരത്തിനുണ്ടോ? എഴുന്നേറ്റ് വരൂ, അയാൾ അഭ്യർത്ഥിച്ചു. ഭാഷയില്ലാത്തൊരു ലോകത്ത് നിന്ന് അവൾ അയാളെ നോക്കി. താൻ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് അയാൾ പശ്ചാത്തപിച്ചു. പ്രപഞ്ചത്തിൻ്റെ ഇച്ഛ എന്തെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മനുഷ്യർ വളരെ വൈകിപ്പോയിരിക്കും. നൂർ മുഹമ്മദ് നെടുവീർപ്പെട്ടു. അവളെ അവിടെ എങ്ങനെ വെടിഞ്ഞു പോകുന്നത് അയാൾക്ക് ദുസ്സഹമായിരുന്നു. അയാൾ വരുമെങ്കിൽ ലോകത്തിൻ്റെ ഏതറ്റം വരെയും അവളെ കൊണ്ടുപോകാൻ അയാൾ ആഗ്രഹിച്ചു. എൻ്റെ കൂടെ വരൂ, അയാൾ വിളിച്ചു. അവൾ അത് കേട്ടില്ലെന്നോ മനസ്സിലാക്കിയില്ലെന്നോ അയാൾക്ക് തോന്നി. ആദിയോട് വിട പറയാൻ നേരമായെന്ന് നൂർ മുഹമ്മദ് മനസ്സിലാക്കി. ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണാതെ യാത്ര പറയാതെ തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് അയാൾക്കറിയാം. അതെത്ര വേദനാജനകമായിരുന്നെങ്കിലും അതങ്ങനെ സംഭവിച്ചേ തീരൂ. നേരം ഇരുട്ടിത്തുടങ്ങി. അയാൾക്ക് കടത്ത് കടക്കണമായിരുന്നു. കടത്തുകാരനോ തോണിയോ ഇല്ല. നിശ്ചലമായ ജലവിധാനത്തിന് മേൽ എല്ലാ അഴുക്കുകളെയും തിന്മകളെയും ദുരകളെയും കാൽക്കീഴിൽ അമർത്തിക്കൊണ്ട് ഇരുട്ട് ചേക്കേറാൻ തുടങ്ങി. അയാളുടെ ഹൃദയം വേദന കൊണ്ട് പുകഞ്ഞു. ദൂരെ നിന്ന് ഒരു തുള്ളി വെളിച്ചം വെള്ളത്തിലൂടെ ഒഴുകിയെത്തുന്നത് അയാൾ കണ്ടു. തോണിയും തോണിക്കാരനുമാവാം. പക്ഷേ അടുത്തെത്തുന്തോറും നിരാലംബമായി ഓളങ്ങളിൽ അലയുന്ന ഒരൊറ്റ തിരുനാളം മാത്രമാണതെന്ന് അയാൾ കണ്ടു. വാഴപ്പോളയിൽ കത്തിച്ചു വെച്ച ഒരു മൺചിരാത്. അവളല്ലാതെ മറ്റാരുമല്ല തനിക്കായി ഈ സന്ദേശം അയച്ചതെന്ന് നൂർ മുഹമ്മദിന് മനസ്സിലായി. വെളിച്ചം അയാളെയും കടന്ന് താഴേക്കൊഴുകിപ്പോയി. അക്കരയ്ക്കല്ലേ? തോണിക്കാരൻ ചോദിച്ചു. നൂർ മുഹമ്മദ് മടക്കയാത്ര ആരംഭിച്ചു.